എവരിഹോം ബൈബിൾ സ്കൂൾ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, എവരിഹോം ബൈബിൾ സ്കൂൾ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കുന്ന മാന്യ സൗരി സൗരങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. തിരുവെഴുത്തുകളെ വേണ്ട പോലെ ഗ്രഹിക്കുവാൻ അവരുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ ജീവനുള്ള വചനം, ജീവിപ്പിക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ 30, 60, 100 മേനിവൽ ഫലം കൊടുപ്പാൻ കൃപ ചെയ്യുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. 1 തിമോത്തിയോസ് 4:1 എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഭാവി കാലത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ലേഖനം എഴുതിയതിന് ശേഷമുള്ള കാലമാണ്. വ്യാജാത്മാക്കൾ വഞ്ചിക്കുന്ന ആത്മാക്കളാണ്. ഭൂതങ്ങളുടെ ഉപദേശം എന്നത് ഭൂതാത്മാക്കളുടെ സ്വാധീനശക്തിയോടുകൂടിയുള്ള ദുരുപദേശങ്ങളാണ്. ഇടയ ലേഖനങ്ങളിൽ പറയുന്ന പത്യോപദേശത്തിന് വിപരീതമായ ഉപദേശങ്ങളാണിത്. വ്യാജാത്മാക്കളും ഭൂതാത്മാക്കളും ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ച് ചുറ്റിത്തിരികയും അവരുടെ ഉപദേശങ്ങളാൽ അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. യാക്കോബ് 3:14-15 നാം എന്താണ് കാണുന്നത്? എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോർക്ക് പറയുകയും അരുത്. ഇത് ഉയർത്തി നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. 2 കൊരിന്ത്യർ 4:4 നാം എന്താണ് വായിക്കുന്നത്? ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. വ്യാജാത്മാക്കളും ഭൂതാത്മാക്കളും ഉപദേശങ്ങളും എന്നൊക്കെ പറയുന്നത് പൈശാചിക സേവം മൂലം മരിച്ചുപോയവരുടെ ആത്മാക്കളെ വരുത്തി സംസാരിപ്പിക്കുക എന്ന് വ്യാജമായി പറയുന്ന സാത്താന്റെ തന്ത്രങ്ങൾ ഇന്നും നിലവിലുണ്ട്. മനുഷ്യ മാധ്യമങ്ങളിലൂടെ ദുരാത്മാക്കളിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നതിന് ചാനലിൻ എന്നാണ് അറിയപ്പെടുന്നത്. മരിച്ചുപോയവരുടെ അതേ ശബ്ദം അനുകരിപ്പാനുള്ള കഴിവ് ഭൂതാത്മാക്കൾക്കുണ്ട്. ഭൂതം, ഭാവി, വർത്തമാനകാല കാര്യങ്ങൾ അവർ പറയുന്നു. എന്നാൽ അനേകർ ഇതിനാൽ വഞ്ചിക്കപ്പെടുന്നു. മരിച്ചവരുടെ ശരീരം മണ്ണിലും ആത്മാക്കൾ യാതനാസ്ഥലത്തും വിശ്രമസ്ഥലത്തുമാകുന്നു എന്ന് ലൂക്കോസ് 16:19-31 വേദവാക്യങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആര് അഭയാചന കഴിച്ചാലും അവരുടെ ആത്മാക്കളെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കുന്നില്ല. ധനവാന്റെ അപേക്ഷ അബ്രഹാം കേട്ടിട്ടും ലാസറിനെ അയച്ചു കൊടുത്തില്ലല്ലോ. എന്നു മാത്രമല്ല അതൊരിക്കലും സാധ്യമല്ല എന്നായിരുന്നുവല്ലോ മറുപടി നൽകിയത്. വ്യാജമായ ഉപദേശങ്ങൾ എല്ലാം വ്യാജാത്മാക്കളുടെ സ്വാധീനശക്തിയാൽ നടക്കുന്നു. മരിച്ചുപോയവരുടെ ആത്മാവെന്ന് വ്യാജമായി പറയുന്ന ഭൂതാത്മാക്കൾ തങ്ങളുടെ കപടത്താൽ അനേകരെ ഇന്നും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഫോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്നാണ് നാം വായിച്ചത്. ഇത് ഒരു പ്രവചന സന്ദേശമാണ്. ഈ പ്രവചനം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവർഷം 5 മുതൽ 15 വരെയുള്ള കാലം അന്ധകാരയുഗമെന്ന് അറിയപ്പെടുന്നു. ഈ കാലയളവിൽ തിരുവെഴുത്തിൻ്റെ കോപ്പികൾ വളരെ വിരളമായിരുന്നു. അഥവാ ലഭിച്ചാൽ തന്നെ അത് വായിക്കുവാൻ അന്ന് അനുവദിക്കപ്പെട്ടിരുന്നില്ല. ആകയാൽ ബൈബിളിലെ സത്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മറവായിരുന്നു. തിരുവെഴുത്തിന് പകരം പാരമ്പര്യങ്ങൾക്കും ഐതിഹാസങ്ങൾക്കും സ്ഥാനം നൽകപ്പെട്ടിരുന്നു. ഉദാഹരണമായി കന്യക മറിയാമിൻ്റെ അമലോത്ഭവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ പോലെ പാപരഹിതയാണ് മറിയ എന്നുള്ള സിദ്ധാന്തം മറിയ മരിച്ചില്ല, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, കിരീടം ധരിച്ച് സ്വർഗത്തിൽ രാജിയായി രാജ്ഞിയായി വാഴുന്നു, പാപപരിഹാരത്തിന് വേണ്ടി ഒരു ശുദ്ധീകരണ സ്ഥലം എന്ന് അറിയപ്പെടുന്ന പെർഗട്ടറി എന്ന സ്ഥലം, ഇവയെല്ലാം വിശ്വാസം ത്യജിക്കുമെന്ന പ്രവചന നിറവേറലാണ്. ഈ ആത്മാവ് പോഷ്ക്ക് പറയുന്നവരിൽ കൂടെ വ്യാപരിച്ച് അനേകരെ ഇന്നും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിഭാഗം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്നും കൽപ്പിക്കുകയും ചെയ്യും. 1 തിമോത്തിയോസ് 4:2-3 ആരംഭത്തിൽ നിർമ്മല മനസാക്ഷി ഉണ്ടായിരുന്നവർ ദുരുപദേശങ്ങളിൽ കുടുങ്ങി സത്യത്തിൽ നിന്നും അകന്നുപോയതിനാൽ കുറ്റമറ്റ മനസാക്ഷി നഷ്ടമാക്കി സ്വന്തം മനസാക്ഷിക്ക് വിരോധമായി ആവർത്തിച്ച് ലംഘനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഇനം സമൂഹമായി മാറിയിരിക്കുന്നതിനെ കാണിക്കുന്ന പ്രയോഗമാണ് ഇവിടെ കാണുന്നത്. ഗലാത്തിയർ 6:17 വിശ്വാസിയായ പൗലോസ് എന്താണ് പ്രസ്താവിക്കുന്നത്? ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. വിശ്വാസ ജീവിതത്തിന് വേണ്ടി, സുവിശേഷ സത്യത്തിന് വേണ്ടി നിന്നതിൻ്റെ ഫലമായി വിശ്വാസിയായ പൗലോസ് തൻ്റെ സ്വന്തം ശരീരത്തിൽ കയ്യേറ്റം നിമിത്തമുള്ള അടയാളങ്ങൾ ഉള്ളവനായിരുന്നു. ദുരുപദേശങ്ങളിൽ കുടുങ്ങിപ്പോയവർ അവരുടെ ശരീരത്തിലല്ല, സ്വന്തം മനസാക്ഷിയിലത്രേ, അകത്തെ മനുഷ്യനിലത്രേ ചൂടടയാളം വഹിക്കുന്നത്. സത്യം എന്ന് നന്നായി ബോധ്യമായിരിക്കുന്നവ പോലും വ്യാജമായി കാണുന്ന കപടഭക്തിയാൽ സ്വന്തം മനസാക്ഷിക്ക് വിരോധമായി പാപം ചെയ്യുന്നതിനെ കാണിക്കുന്നു. ഭൂതങ്ങളുടെ ഉപദേശങ്ങളിൽ 2 ഉപദേശങ്ങൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. 1, വിവാഹം വിലക്കുന്നവർ. വൈവാഹിക ജീവിതം തെറ്റാണെന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾക്ക് വിരോധമായി ഇക്കൂട്ടർ പഠിപ്പിക്കുന്നു. പാപം മാനവരാശിയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ശിക്ഷയുടെ ആരംഭത്തിൽ ദൈവം തന്നെ ആദ്യത്തെ വിശുദ്ധ വിവാഹ കർമ്മം നിർവഹിച്ചു കൊടുത്തു. ആകയാൽ വിവാഹം അതിൽ തന്നെ വിശുദ്ധമാണ്. സന്താനപുഷ്ടിയുള്ളവരായി തീരുവീൻ എന്ന് അവരെ അനുഗ്രഹിച്ച ദൈവിക നിയമത്തെ ലംഘിക്കുന്ന ദുരുപദേശമാണ് വിവാഹം വിലക്കൽ എന്നത്. ഇങ്ങനെ വിവാഹം വിലക്കൽ നിയമം അവർ തന്നെ അവരുടെ സമുദായങ്ങളിൽ നടപ്പിലാക്കിയിരിക്കുന്നു. എന്നാൽ പ്രായോഗിക ജീവിതപരമായതിൽ ഈ കൂട്ടരുടെ രഹസ്യ ജീവിതത്തിൽ അവിശുദ്ധവുമായ ബന്ധങ്ങളിൽ കുടുങ്ങി ജീവിക്കുന്നു. ക്രിസ്ത്യൻ സയൻസ് എന്നറിയപ്പെടുന്ന കൾട്ടുകൾ വിവാഹത്തെപ്പറ്റി പഠിപ്പിക്കുന്നത് ദൈവം സകലരുടെയും പിതാവ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത് വരെ വിവാഹം തുടർന്നുകൊണ്ടിരിക്കും. വിവാഹം ഒരിക്കൽ എന്നേക്കുമായി നാം സ്വീകരിച്ചു വന്ന ആശയത്തെ ഇനി നാം അനുധാവനം ചെയ്യേണ്ടതില്ല. ക്രിസ്ത്യൻ സയൻസ് സ്ഥാപകയായ ശ്രീമതി എഡി 3 പ്രാവശ്യം വിവാഹിതയായിരുന്നു. 2, സ്പിരിറ്റിസം ഗ്രൂപ്പുകൾ. ചില ആഹാര പദാർത്ഥങ്ങൾ വർജിക്കണം എന്ന് പഠിപ്പിക്കുന്നു. ഇത് ഭൂതങ്ങളുടെ ഉപദേശത്തിൽ ഉൾപ്പെടുന്നു. വിവാഹവും ഭക്ഷണവും ദൈവത്താൽ നൽകപ്പെട്ടതാകിയാൽ അത് നന്ദിയോടെ അനുഭവിക്കേണ്ടതാണ്. വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ വ്യത്യാസം കൂടാതെ ദൈവം മനുഷ്യജാതിക്ക് അനുവദിച്ചു തന്നിരിക്കുന്നവയാണ് ഇവ രണ്ടും എന്ന് ഗ്രഹിച്ച് സ്തോത്രത്തോടെ നന്ദിയോടെ അനുഭവിക്കേണ്ടതാണ്. വാക്യം 4:5, എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം നല്ലത്, സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. ദൈവം സൃഷ്ടിച്ച എല്ലാം നല്ലതെന്ന് ദൈവം തന്നെ പ്രസ്താവിച്ചിരിക്കുന്നു. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ അവനു വേണ്ടി നട്ടുണ്ടാക്കിയ ഏതൻ തോട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ആക്കി. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുതെന്നും തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നും കൽപ്പിച്ചു. ദൈവ സൃഷ്ടി എല്ലാം നല്ലത് എന്ന പ്രസ്താവന മനുഷ്യനും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ മനുഷ്യനെ കുറിച്ച് ദൈവം പ്രസ്താവിച്ചത് 2:18 ഇപ്രകാരമാണ്: അനന്തരം യഹോവയായ ദൈവം മനുഷ്യനെ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ഇങ്ങനെ പ്രസ്താവിച്ച ശേഷം മനുഷ്യന് തക്കതായ തുണയായി വേറൊരു മനുഷ്യനെ അല്ല ഉണ്ടാക്കി കൊടുത്തത്, അനേക സ്ത്രീകളെയുമല്ല, ഒരു മനുഷ്യനെ ഒരു സ്ത്രീ എന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ച് അവരെ കൂട്ടിച്ചേർത്തതിനാൽ വൈവാഹിക ജീവിതത്തിൻ്റെ വിശുദ്ധി വ്യക്തമാണ്. മനുഷ്യൻ്റെ കർത്തവ്യം സ്തോത്രത്തോടെ നന്ദിയോടെ അത് അനുഭവിക്കണം എന്നതാണ്, വർജിക്കുകയല്ല. ഉൽപ്പത്തി പുസ്തകം 1:28 ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിമേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. മനുഷ്യ തലമുറയുടെ വംശവർദ്ധനയ്ക്കായി വിവാഹത്തെയും അവരുടെ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിനായി ആഹാരത്തെയും ദൈവം നിയമിച്ചാക്കിയതായിരുന്നു. 1:9 ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ചസസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു, പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ജലപ്രളയത്തിന് മുമ്പ് സസ്യാഹാരമാണ് ദൈവം മനുഷ്യന് നൽകപ്പെട്ടിരുന്നത്. 2:16 എന്നാൽ 9:3 സസ്യാഹാരം പോലെ മാംസവും ഭക്ഷിക്കുവാൻ ദൈവം നോഹയോട് വ്യക്തമായി കൽപ്പിച്ചിരിക്കുന്നു. സസ്യാഹാരം വിശുദ്ധമെന്നോ മാംസാഹാരം അശുദ്ധമെന്നോ പുതിയ നിയമം അനുശാസിക്കുന്നില്ല. കാരണം ദൈവം സൃഷ്ടിച്ചത് നല്ലതെന്ന് ദൈവം അരുളി ചെയ്തതുമാണ് അവയെല്ലാം. ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുമല്ലോ. നല്ലതെന്ന് ദൈവവചനം കൽപ്പിച്ചതിനാലും പ്രാർത്ഥനയോടെ നാം അത് അനുഭവിക്കുന്നതിനാലും ശുദ്ധീകരിക്കപ്പെടുന്നതിലുള്ള രണ്ട് മാധ്യമങ്ങൾ ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 1 ദൈവവചനത്താൽ, ഡിവൈൻ സൈഡ്; 2 പ്രാർത്ഥനയാൽ, ഹ്യൂമൻ സൈഡ്. സാറാപ്പുകൾ ഇടപെടാതെ പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനയാൽ അവ വിശുദ്ധീകരിക്കപ്പെട്ടതാകുന്നു. മർക്കോസ് 7:19 പട്ടണത്തെക്കുറിച്ച് യേശു ഇങ്ങനെ പ്രസ്താവിച്ചു, അത് അവൻ്റെ ഹൃദയത്തിൽ അല്ല വയറ്റിലേക്ക് അത്ര ചെല്ലുന്നത്, പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു, ഇങ്ങനെ സകല പൂജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 10:14-15 വാക്യങ്ങളിൽ വിശുദ്ധ അപ്പോസ്തലനായ പത്രോസ് ദർശനത്തിൽ കണ്ടത്, ആ ദർശനത്തിൽ സംസാരിച്ചത് ഇപ്രകാരമാണ്: ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2 പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചത്, നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 27:34 വാക്യം വായിക്കുമ്പോൾ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് സഹയാത്രക്കാരോട് ഇപ്രകാരമാണ് പറഞ്ഞത്, അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ, നിങ്ങളിൽ ഒരുത്തൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകില്ല നിശ്ചയം എന്ന് പറഞ്ഞു. അവിശ്വാസികളുടെ മുമ്പിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഭക്ഷണത്തിനായി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നത് ഒരു നല്ല മാതൃകയും ക്രിസ്തീയ സാക്ഷ്യവുമാണ്. അതൊരു ബാഹ്യ പ്രകടനത്തിനായി തീരരുത്. അതേസമയം തൻ്റെ ആഹാരത്തിന് വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നത് ക്രിസ്തീയ സ്വഭാവമാകുന്നു. ഭക്ഷണത്തിന് പ്രാർത്ഥിച്ച് നന്ദി പറയുന്നതിന് യേശു ക്രിസ്തു നല്ല ഒരു മാതൃകയായിരിക്കുന്നു. മത്തായി 14:19 വാക്യത്തിൽ 5 അപ്പവും 2 മീനും കർത്താവ് വാഴ്ത്തി നുറുക്കി കൊടുത്തു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എന്ന് നാം വായിക്കുന്നു. മത്തായി 15:36 വാക്യത്തിൽ 7 അപ്പവും കുറെ ചെറുമീനും വാഴ്ത്തി നുറുക്കി കൊടുത്ത സന്ദർഭത്തിൽ ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എന്ന് ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 27:35 വാക്യത്തിൽ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഇതിലൊരു മാതൃകയാണ്. ഇത് പറഞ്ഞിട്ട് അപ്പം എടുത്തു എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. ഈ തരുണത്തിൽ 1990 May 17 മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത ഓർക്കുന്നു. ആഫ്രിക്കയിൽ സ്വാസിലാൻഡ് എന്ന സ്ഥലത്ത് മിറക്കൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന സഭയിലെ സുവിശേഷകനായ അബ്സാലോം മുഫിൻഡിസി 57 പാപബോധം മൂലം തൻ്റെ കുടിലിൻ്റെ മേക്കുരയിൽ തൂങ്ങി മരിച്ചു. സംഭവം ഇങ്ങനെയാണ്: ദുഃഖ വെള്ളിയാഴ്ച അബദ്ധത്തിൽ ഇറച്ചി കഴിച്ചുപോയി. വിശുദ്ധ ദിവസത്തിൽ മാംസം ഭക്ഷിക്കരുത്. ആ സ്ഥലം സഭ വിലക്കിയിരിക്കുകയാണ്. അത് ലംഘിക്കുന്നവരെ സഭയിൽ നിന്ന് നീക്കം ചെയ്യും. വിലക്ക് ലംഘിച്ചതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത 10-ാമത്തെ സഭാംഗമാണ് അബ്സാലോം മുഫിൻഡിസി. വിലക്കപ്പെട്ട ഖനി തിന്ന പരലോകത്തേക്ക് എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. വിവാഹത്തിന് മുമ്പും ആഹാരത്തിന് മുമ്പും നാം പ്രാർത്ഥിക്കേണ്ടതാണ്. ഇത് നല്ല ക്രിസ്തീയ മാതൃകയാണ്. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും സദുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ച് യേശു ക്രിസ്തുവിന് നല്ല ശുശ്രൂഷകൻ ആകും. 1 തിമോത്തിയോസ് 4:6 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ സഹോദരന്മാരെ ഗ്രഹിപ്പിക്കണം. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിന് പ്രിയങ്കരമായ ഒരു പ്രയോഗമാണിത്. തൻ്റെ ലേഖനങ്ങളിൽ സഹോദരന്മാർ എന്ന പ്രയോഗം പ്രത്യേകമാണ്. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ എന്ന സ്ഥാനം തനിക്കുണ്ടെങ്കിലും അത് അധികാരമായി പ്രയോഗിക്കാതെ സ്നേഹത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന പ്രയോഗമാണിത്. എഫെസൊസിലെ വിശ്വാസികൾ പൗലോസിൻ്റെ സഹോദരന്മാരാണ്. യേശുക്രിസ്തുവിന് നല്ല ശുശ്രൂഷകൻ ആകും. ദൈവവചനത്തിന് വിപരീതമായി സഭയിൽ ഉണ്ടാകുന്ന സകല കാര്യങ്ങൾക്കും എതിരായി താക്കീത് നൽകുന്നവരും ദൈവവചനാനുസരണമായുള്ള ക്രിസ്തീയ ജീവിതത്തിന് നല്ല മാതൃകയായിരിക്കുന്നവനും അത് ശക്തമായി ഉപദേശിക്കുന്നവനും ലോക വഴികളിൽ ചാഞ്ഞും ചരിഞ്ഞും പോകാനുള്ള പ്രവണത ഒഴിവാക്കുന്നവനുമാണ് നല്ല ശുശ്രൂഷകൻ. വിശ്വാസത്തിൻ്റെയും സദുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ചു എന്ന് നാം വായിച്ചു. വിശ്വാസം എന്നത് ദൈവവചനാടിസ്ഥാനത്തിലുള്ള ക്രിസ്തീയ വിശ്വാസ സംഹിതയാണ്. ആത്മീയ പോഷണം എന്നത് സദുപദേശവുമാണ്. ദൈവവചന പഠനം എന്നത് ഒരിക്കൽ ചെയ്തു തീർത്ത ഒരു ദൗത്യമായിട്ടല്ല, അനുദിനവും ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടുന്ന കർത്തവ്യമാണ്. അപ്രകാരം ജീവിതം ക്രമീകരിക്കപ്പെടുന്ന ശുശ്രൂഷകന് മാത്രമേ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തു നിന്നാൽ എന്ന് പ്രസ്താവിക്കുവാൻ കഴിയുള്ളൂ. വാക്യ 7, ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ക്രിസ്തീയ ജീവിതത്തെ കായിക അഭ്യാസത്തോട് താരതമ്യപ്പെടുത്തി പറയുന്നതും പൗലോസിയ ലേഖനങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ്. സദുപദേശത്തിൻ്റെ പോഷണം ലഭിച്ചെങ്കിലേ ദൈവഭക്തിക്ക് ഒത്തവണ്ണം ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുള്ളൂ. ദൈവഭക്തിക്ക് യോജിക്കാത്ത കിഴവിക്കഥകളെ ഒഴിവാക്കുകയും വേണം. 1 തിമോത്തിയോസ് 1:3 അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് എന്ന് നാം കാണുന്നു. എന്ന് കാണുന്നത് ഇവിടെ പറയുന്ന അർത്ഥത്തിൽ തന്നെയാണ്. കിഴവിക്കഥകൾ എന്ന പ്രയോഗം ക്രിസ്ത്യൻ സയൻസ് എന്ന പേരിലുള്ള കൾട്ടുകളെയാണ് നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്. ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക എന്നത് ദൈവവചന പഠനം, വായന, വചനധ്യാനം, പ്രാർത്ഥന, മറ്റുള്ളവരോട് പങ്കിടുന്ന സാക്ഷ്യം, ഇതെല്ലാം ഉൾപ്പെടുന്നു. ശരീരാഭ്യാസം ചെയ്യുന്നത് തങ്ങളുടെ ശരീരരൂപത്തിന് ഗുണവും ഊർജസ്വലതയും വർദ്ധിപ്പിക്കുന്നതിനാണ്. തിമോത്തിയോസ് ദൈവഭക്തിക്കനുസരണമായ ആത്മീയ അഭ്യാസം ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത് ആത്മീയ സൗന്ദര്യവും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതിനാണ്. എബ്രായർ 5:14 ഈ അഭ്യാസത്തിന് പ്രായപക്വതയും വിവേചനാശക്തിയും ആവശ്യമെന്ന് പറഞ്ഞിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരം തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ എന്നാണ് നാം അവിടെ വായിക്കുന്നത്. വാക്യ 8, ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനമുള്ളതാകുന്നു. ശരീരാഭ്യാസം കൊണ്ട് പ്രയോജനമുണ്ട്. ദൈവഭക്തിക്കൊത്ത ആത്മീയ അഭ്യാസത്തെ ഇവിടുത്തെ ജീവിതകാലത്ത് മാത്രമല്ല നിത്യതയിൽ എത്തിച്ചേരുന്നതിനുള്ള വാഗ്ദത്ത പ്രകാരമാകിയാൽ സകല വിധത്തിലും പ്രയോജനമുള്ളതാണ്. ശരീരാഭ്യാസം പ്രയോജനമുള്ളതാണെങ്കിലും അത് നിത്യമായ അനുഭവങ്ങളൊന്നുമല്ല. പരിമിതവും അല്പകാല അനുഭവവും മാത്രമായിരിക്കുന്നു. എന്നാൽ ദൈവഭക്തിയാകട്ടെ മനുഷ്യൻ്റെ ശരീരാത്മദേഹികൾക്കും ഇപ്പോഴുള്ളതും വരുവാനുള്ളതുമായ ലോകത്തിലേക്ക് പ്രയോജനപ്പെടുന്നു. ദൈവഭക്തിയോടെ ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ആത്മസന്തോഷം ഉളവാക്കുന്നു. വരുവാനുള്ള ലോകത്തിൽ ശോഭനമായ പ്രതിഫലം പ്രാപിച്ച് മഹത്വത്തിൽ അവർ പ്രവേശിക്കും. ബാക്കി 9 ഈ ലേഖനത്തിലെ വിശ്വാസയോഗ്യം എന്ന 3 പ്രയോഗമാണ് ഇവിടെ കാണുന്നത്. ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം ഇത് എന്ന് ഇവിടെ പറയുന്നത് 8 വാക്യത്തിൽ പറഞ്ഞ കാര്യം തന്നെ എന്നർത്ഥം. ദൈവഭക്തിയെക്കുറിച്ചുള്ള വചനം വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. സദൃശവാക്യം 23:17 നാം എന്താണ് കാണുന്നത്? നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. സദൃശവാക്യം 1:7 യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് യഹോവ ഭക്തിയുടെ അനുഗ്രഹത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. സദൃശവാക്യം 8:13 യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു എന്ന് യഹോവഭക്തിയുടെ അനുഗ്രഹത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. സദൃശവാക്യം 10:27 യഹോവഭക്തി ആയുഷിനെ ദീർഘമാക്കുന്നു എന്നും 14:26-27 വാക്യങ്ങളിൽ യഹോവ ഭക്തന് ദൃഢനിശ്ചയമുണ്ട് എന്നും അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകുമെന്നും യഹോവഭക്തി ജീവന്റെ ഉറവാകുന്നു എന്നും അതിനാൽ മരണത്തിൻ്റെ കണികൾ ഒഴിഞ്ഞു പോകുന്നു എന്നും ഒക്കെയും യഹോവഭക്തിയുടെ അനുഗ്രഹത്തെക്കുറിച്ച് പാടിയിരിക്കുന്നു. 1 തിമോത്തിയോസ് 4:10 അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുന്നത് ഒരു വലിയ അധ്വാനവും പോരാട്ടവുമായി കഴിക്കുന്നത് പോലെ ആകുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. അവിശ്വാസികൾക്ക് ശരീരാഭ്യാസത്തിന് അധ്വാനമുണ്ടെങ്കിലും ജീവിതത്തിൽ അർത്ഥവത്തായ ഒരു ലക്ഷ്യമില്ല. എന്നാൽ ദൈവഭക്തിക്കൊപ്പം ആത്മീയ അഭ്യാസത്തിന് അധ്വാനവും പോരാട്ടവും ഉണ്ടെങ്കിലും അവർക്ക് ഈ ലോക ജീവിതത്തിനപ്പുറത്ത് അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വലിയ പ്രതിഫലം നോക്കിക്കൊണ്ട് പ്രത്യാശയോടാണ് അധ്വാനിക്കുകയും പോരാടുകയും ചെയ്യുന്നത്. സകല മനുഷ്യർക്കും വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മറുപടിയായി തീർന്നത്. ആകയാൽ ഈ രക്ഷിതാവ് സകല മനുഷ്യരുടെയും രക്ഷിതാവാണ്. വിശ്വസിച്ചവർക്ക് മാത്രം ലഭിക്കുന്ന രക്ഷയാകയാൽ അവൻ പ്രത്യേക വിശ്വാസികളുടെ രക്ഷിതാവാണ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. സകല മനുഷ്യരുടെയും രക്ഷിതാവ് എന്ന പ്രയോഗത്തെ പറ്റി വാറൻ ഈ പേർഡി ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ലൗകികമായ അടിസ്ഥാനത്തിൽ ദൈവം സകല മനുഷ്യർക്കും ജീവനും ശക്തിയും നൽകുന്നു. അവരിൽ ഉന്നതമായ ആദർശങ്ങൾ ഉണർത്തുന്നു. അവർക്ക് ഉല്ലാസത്തിനും സന്താനത്തിനും ആവശ്യമായവയെല്ലാം നൽകുന്നു. ഈ ലോകത്തിൽ ജീവിക്കാനുള്ള കാലം അനുവദിക്കുന്നു. എന്നീ നിലയിൽ ജീവനുള്ള ദൈവം സകല മനുഷ്യരുടെയും രക്ഷിതാവാണ്. എന്നാൽ ഈ ദൈവം വിശ്വസിക്കുന്നവരെ രക്ഷിക്കുന്നു, അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു, ഈ ലോകത്തിൽ അവർക്ക് വേണ്ടതെല്ലാം നൽകുന്നു, പരലോകത്തിൽ അവർക്കുള്ള പ്രതിഫലവും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന നിലയിൽ അവൻ പ്രത്യേക വിശ്വാസികളുടെ രക്ഷിതാവായ ദൈവമാകുന്നു. അധ്വാനിച്ചും പോരാടിയും എന്നതിൻ്റെ സന്ദർഭോചിതമായ അർത്ഥം സുവിശേഷം അറിയിക്കുന്നതിൽ, താക്കീത് നൽകുന്നതിൽ, ഗുണദോഷിക്കുന്നതിൽ, സഹായിക്കുന്നതിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ, ഉപദേശിക്കുന്നതിൽ, അന്ധകാര ശക്തികളോട് പോരാടുന്നതിൽ, ആത്മാക്കളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അവർ പ്രാണവേദന സഹിച്ച് പോരാടുകയും പ്രസവവേദന പോലെ സഹിക്കുകയും ചെയ്യുന്നതിനെ കാണിക്കുന്നു. ജീവനുള്ള ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതിനാൽ ഈ ഭഗീരഥ പ്രയത്നമെല്ലാം എപ്പോഴും സന്തോഷമെന്ന് എണ്ണുന്നു. കൊലോസ് ലേഖനം 1:29 വാക്യത്തിൽ സഭസനായ പൗലോസ് എന്താണ് പറയുന്നത്? അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിനെ ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോട് സകല ജ്ഞാനത്തോടും കൂടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. 1 മുതൽ 10 വരെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം തിമോത്തിയോസ് ആജ്ഞാപിക്കണം. എഫെസൊസിലെ വിശ്വാസികളെ പഠിപ്പിക്കണം. തിമോത്തിയോസിനേക്കാൾ പ്രായം കൂടിയവരും ആ സ്ഥലം സഭയിൽ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും യൗവനക്കാരനായ തിമോത്തിയോസ് നിർഭയം ഇത് അവരെ ഉപദേശിക്കണം. അനുഭവ സമ്പന്നനായ പൗലോസിന്റെ ഈ കൽപ്പന തിമോത്തിയോസ് ചെയ്യേണ്ടുന്ന ശുശ്രൂഷകൾക്ക് ഒരു അധികാരപത്രമായി ആയിരിക്കുന്നു. വാക്യം 12, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. ഈ ലേഖനം എഴുതുമ്പോൾ തിമോത്തിയോസിന് 30-35 വയസ്സുണ്ടായിരിക്കാം. എഫെസൊസിലെ സഭയിൽ ഉണ്ടായിരുന്ന പല മൂപ്പന്മാരെ അപേക്ഷിച്ച് തിമോത്തിയോസ് വളരെ പ്രായം കുറഞ്ഞവനായ ഒരു വ്യക്തിയായിരുന്നു. നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത് എഴുതുവാനുള്ള കാരണം അതായിരുന്നു. താൻ യൗവനക്കാരനായതിനാൽ പലരും തന്നെ തുച്ഛീകരിക്കാൻ സാധ്യതയുണ്ട്. തൻ്റെ യാതൊരുവിധ പെരുമാറ്റത്തിലും ക്രിസ്തുവിൻ്റെ നാമം ദൂഷിക്കപ്പെടുവാൻ ഇടവരരുത് എന്നും സാരം. ക്രിസ്തീയ സ്വഭാവവും ലക്ഷ്യവും ഒരുപോലെ വിശുദ്ധമായിരിക്കണം. ഞാൻ വരുവോളും വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുന്ന 13 വാക്യത്തിൽ നാം കാണുന്നു. ഈ വാക്യം തിമോത്തിയോസിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ അധികം പ്രാദേശിക സഭയെ ഉദ്ദേശിച്ച് വ്യക്തിപരമായ ജീവിതത്തെക്കാൾ പ്രാദേശിക സഭയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വചനം സഭയിൽ പരസ്യമായി വായിക്കണം എന്ന ശുശ്രൂഷയാണ് പ്രഥമമായി ഇവിടെ കാണുന്നത്. വായിച്ചു കേൾപ്പിച്ച വേദഭാഗത്ത് നിന്ന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് പ്രബോധനവും ഉപദേശവും എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിന് മുമ്പേ തിമോത്തിയോസ് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവം ആക്കി തീർക്കണം എന്നതും ഈ വാക്യത്തിൽ വിശ്വസ്തനായ പൗലോസ് ഉദ്ദേശിക്കുന്നു. വാക്യം 14-15-16 തിമോത്തിയോസിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് കാണുന്നത്. മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അപൂർത്തി എല്ലാവർക്കും പരിശുദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. ഇത് തന്നെ ഇരുന്നു കൊള്ളുക. നിന്നെ തന്നെ ഉപദേശത്തെ സൂക്ഷിച്ചു കൊള്ളുക. ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. മൂപ്പന്മാരുടെ കരവും വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിന്റെ കരവും ഈ കൈവെപ്പിൽ ഉണ്ട് എന്ന 1 തിമോത്തിയോസ് 4:14 2 തിമോത്തിയോസ് 1:6 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൃപാവര പ്രാപ്തിക്ക് വേണ്ടിയുള്ളതായ ഒരു കൈവെപ്പ് ലഭിച്ച വ്യക്തിയായിരുന്നു തിമോത്തിയോസ് എന്നും ഇതിൽ വ്യക്തമാകുന്നു. എല്ലാ കൃപാവരങ്ങളും പൊതു പ്രയോജനത്തിനായി നൽകപ്പെട്ടതാണ്. അത് ഉപേക്ഷയായി വിചാരിക്കാതെ ശുശ്രൂഷയിൽ ആ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണം. അങ്ങനെ ചെയ്താൽ ശുശ്രൂഷയിലുള്ള അഭിവൃദ്ധി സ്ഥലസഭയിലുള്ളവർ മാത്രമല്ല പുറത്തുള്ളവരും അറിയും. തൻ്റെ പ്രസംഗം പാഠവുമോ മറ്റ് മഹിമയോ അല്ല, പിന്നെയോ ആത്മീയ അഭിവൃദ്ധിയാണ് മറ്റുള്ളവർ കാണേണ്ടത്. ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക എന്ന് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ഇതിൽ ശ്രദ്ധിച്ചിരിക്കുക എന്നർത്ഥം. നിന്നെ തന്നെ ഈ ഉപദേശത്തെ സൂക്ഷിച്ചു കൊള്ളുക എന്ന ഇവിടുത്തെ ക്രമം ശ്രദ്ധിക്കുക. ആദ്യം നീ, പിന്നെ നിന്റെ ഉപദേശം. ഉപദേശത്തിന് മുമ്പ് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ സൂക്ഷിക്കണം. ഏത് ശുശ്രൂഷകനും ജനത്തിന് അനുഗ്രഹപാത്രമായി തീരണമെങ്കിൽ വിശുദ്ധ ജീവിതവും പത്യോപദേശവും ഒന്നിച്ചു പോകണം. പ്രവൃത്തി ഉപദേശത്തിന് യോജിച്ചതായി ഇരുന്നാൽ മാത്രമേ അപ്രകാരം നിർമ്മല മനസാക്ഷിയോടെ ശുശ്രൂഷ നിർവഹിക്കാൻ കഴിയത്തുള്ളൂ. എഫേസ്യലേഖനം 2:8 രക്ഷ കൃപയാലാണെന്ന് നാം കാണുന്നു. രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ ഫലമാണ് വിശുദ്ധ ജീവിതം. സാക്ഷ്യവും ജീവിതവും സമതുലിതമായിരുന്നാൽ സ്വന്തം രക്ഷയെ ഉപേക്ഷയായി വിചാരിച്ച് ശുശ്രൂഷയിൽ അസാധാരണ സുഷ്കാന്തി കാട്ടുന്ന കാര്യത്തിൽ വിശുദ്ധപ്പോസ്തലനായ പൗലോസ് ഭയപ്പെട്ടിരുന്നു. 1 കൊരിന്ത്യർ 9:27 നാം എന്താണ് വായിക്കുന്നത്? മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്ര ചെയ്യുന്നത്. ഇത് വിശുദ്ധപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിത ലക്ഷ്യമായിരുന്നു. ശുശ്രൂഷയിലെ ജീവിത പരിചയമായിരുന്നു. ഇപ്പോൾ അത് തിമോത്തിയോസിനോട് ആജ്ഞാപിക്കുന്നു. രക്ഷ ദൈവത്തിൻ്റെ ദാനം എന്നത് അതിൻ്റെ ദൈവിക വശമാണ്. അത് പാവനമായി സൂക്ഷിക്കേണ്ടത് അതിൻ്റെ മാനുഷിക വശമാണ് എന്ന് കാൽവിൻ പ്രസ്താവിച്ചിരിക്കുന്നു. തിരുവചന ധ്യാനവും പഠനവും പ്രാർത്ഥനയുമായുള്ള ഒരു വിശ്വാസി പത്യോപദേശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ പ്രത്യേകാൽ വിശ്വാസികളുടെ രക്ഷിതാവായ ജീവനുള്ള ദൈവം കൃപ നൽകുന്നു. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദേവരികവും ബൈബിൾ സ്കൂൾ പഠനം ആ പരമ്പര ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സൗദി സൗരങ്ങളെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകണമേ. തിരുവചന ഹൃദയത്തെ സംഗ്രഹിച്ച് ക്ഷമയോടെ 30, 60, 100 മേനി ഫലം കൊടുക്കുവാൻ കൃപ ചെയ്യുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ.